ഓസ്ട്രേലിയയിൽ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് ഇളവ് നടപ്പിലാക്കുന്നതോടെ കോവിഡ് രോഗബാധ കൂടുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജനത്തിന് എടുക്കാവുന്ന മുൻകരുതലുകളെക്കുറിച്ച് ടാസ്മാനിയയിൽ കോവിഡ് രോഗ പ്രതിരോധത്തിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ജനറൽ ഫിസിഷ്യനായ കൃഷ്ണകുമാർ കൽപ്പുരത്ത് വിശദീകരിക്കുന്നു. നമസ്കാരം ഡോക്ടർ കൃഷ്ണകുമാർ കൽപ്പുരത്ത്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ കൃഷ്ണ. ഓസ്ട്രേലിയയിൽ കൊറോണ വൈറസ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകി തുടങ്ങി. ഓസ്ട്രേലിയയുടെ ആരോഗ്യ വകുപ്പ് ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് രോഗബാധ കൂടുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന് പ്രത്യേകമായിട്ടുള്ള കരുതൽ അതുകൊണ്ട് തന്നെ എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുന്നവർ, പ്രത്യേകിച്ച് മറ്റു വീടുകളിലൊക്കെ സന്ദർശനം നടത്തുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
താങ്ക് യു ഡെലീസ്. SBS ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും അന്നും ഇന്നും യാതൊരു വ്യത്യാസവുമില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യം, ഏത് ഒരു ഇടപഴകൽ എൻകൗണ്ടർ പബ്ലിക്കിലായാലും വീട്ടിലായാലും വാഹനത്തിലായാലും, അതിനുശേഷം നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ നന്നായി കഴുകുക. ഇത് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഏകദേശം ഒരു ദിവസത്തിൽ ഒരു 10-15 പ്രാവശ്യം നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എഫിഷ്യൻസി ഉള്ള ഒരു കരുതലായിരിക്കും ഇത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം കൊണ്ടാണ് കുറച്ചധികം സമയം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണമെന്ന് പറയുന്നത്. സോപ്പില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് 70% മീതെ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ അടങ്ങുന്ന ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചാലും കാര്യങ്ങൾ ഒരു പരിധിവരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാം. പ്രത്യേകിച്ച് വാഹനങ്ങളുടെ ഉള്ളിലൊക്കെ നമുക്ക് സോപ്പും വെള്ളവും കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഒരു ഹാൻഡ് സാനിറ്റൈസർ നമ്മുടെ പേഴ്സിലോ പോക്കറ്റിലോ കൊണ്ട് നടക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും.
വീടുകളിലെ സന്ദർശനത്തിന്റെ കാര്യത്തിൽ എന്താണ് പലർക്കും സംശയം തോന്നാൻ സാധ്യതയുള്ളത്? ഇപ്പൊ ആലിംഗനം ചെയ്യാമോ, കെട്ടിപ്പിടിക്കാമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എത്രമാത്രം അടുത്ത് ഇടപഴകാം, എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിലൊക്കെ എന്തെല്ലാം ശ്രദ്ധിക്കാവുന്നതാണ്?
ശ്രദ്ധിക്കാവുന്ന പ്രധാന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഇടപഴകലിൽ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ സ്നേഹം പങ്കുവെക്കുന്ന രീതി പലർക്കും പലതായിരിക്കാം. നമ്മുടെ ഈ സമൂഹത്തിൽ പ്രത്യേകിച്ചും ആലിംഗനം ചെയ്യുന്നതും അതുമാതിരി മുഖത്ത് ചുംബിക്കുന്നതും കുറച്ച് കുറവാണ്. എന്നിരുന്നാലും ഒരു ഇന്നത്തെ സാഹചര്യം നമ്മൾ പ്രത്യേകമായി കണക്കെടുക്കണം. അത് ആഫ്റ്റർ കൊറോണ, ഈ ബിഫോർ കൊറോണ ആൻഡ് ആഫ്റ്റർ കൊറോണ എന്ന് പറയുന്ന മാതിരി, ഇന്ന് നമ്മൾ ഇപ്പോഴും കൊറോണ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും ആഫ്റ്റർ കൊറോണയിൽ വന്നിട്ടുള്ള സാഹചര്യ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആലിംഗനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കണം. അത് സ്വന്തം വീട്ടില് സ്വന്തം അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ മക്കളെയോ നമ്മൾ ചെയ്യുന്നതിന്റെ മാതിരി ആയിരിക്കില്ല നമ്മൾ സുഹൃത്തുക്കളായിട്ട് ഇടപഴകുമ്പോൾ. സുഹൃത്തുക്കൾ ഇപ്പൊ എത്ര തന്നെ ശ്രദ്ധ പാലിക്കുന്ന സുഹൃത്തുക്കളായാൽ പോലും ഒരു എസിംപ്റ്റമാറ്റിക് കാരിയർ സ്റ്റേറ്റിൽ പലരും അറിയുന്നില്ല അവർക്ക് ഇത്തരം അസുഖമുണ്ടെന്ന്. അതുകൊണ്ട് അത് ആലിംഗനം ചെയ്താൽ തീർച്ചയായിട്ടും പകരാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് കഴിഞ്ഞതും നമ്മൾ അത്തരം സാഹചര്യങ്ങൾ ഇനി ഒരു അടുത്ത 6 മാസത്തേക്കെങ്കിലും ഒഴിവാക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഷെയ്ക്ക് ഹാൻഡ് കഴിയുന്നതും ഒഴിവാക്കുക. അത് ഒരു പരിധിവരെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് നടപ്പിലായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഗ്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ നമസ്കാരം, നമ്മൾ കൈ കൂപ്പിക്കൊണ്ട് നമ്മൾ വേറൊരാളുടെ മുന്നിൽ നമസ്കാരം ചെയ്യുന്ന ഒരു സ്ഥിതി, ഒരു ഗ്രീറ്റിംഗ് ആണ് ഇന്ന് വേൾഡിൽ തന്നെ അനുകരിക്കപ്പെടുന്നതും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു സ്ഥിതി അതാണ്. അത്തരത്തിലുള്ള ഒരു ഗ്രീറ്റിംഗ് ആണ് ഇന്ന് ലോകത്തിൽ എവിടെയും ഉപയോഗിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സോഷ്യൽ ആക്ട് എന്നാണ് എന്റെ അഭിപ്രായം.
പിന്നെ അതുകൂടാതെ ഇപ്പോൾ വീടുകളിൽ ഇപ്പോൾ സന്ദർശനം നടത്താൻ അനുവാദമുള്ളപ്പോൾ പലരും ഭക്ഷണം കഴിക്കാനും ഒപ്പം ഇരിക്കാനൊക്കെ സാധ്യതയുണ്ടല്ലോ, അതിലൊക്കെ എന്തെല്ലാം സോഷ്യൽ ഡിസ്റ്റൻസിങ് അവിടെ സാധ്യമാണ്?
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സോഷ്യൽ ഗ്യാദറിംഗിന്റെ എണ്ണം, അതായത് ആൾക്കാരുടെ എണ്ണം നമ്മൾ കുറയ്ക്കുക. ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻസിൽ പോയാൽ തന്നെ 4-5 കസേലകൾ ഇടവിട്ടാണ് പലരും ഇരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഫ്യൂണറലിനോ അല്ലെങ്കിൽ ഒരു ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ എന്തിനു പോയി കഴിഞ്ഞാലും ആൾക്കാരുടെ എണ്ണം 5, 10, 15 ഈവൻ മാരേജ് റിസപ്ഷൻസിന് വളരെയധികം ചുരുക്കി ആണ് എന്ന് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിന് ഈ റെസ്ട്രിക്ഷൻസ് എടുത്തു കളഞ്ഞാലും ഒരു മാറ്റവും വന്നിട്ടില്ല. അതേമാതിരി നമ്മൾ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഹോട്ടൽസിലൊക്കെ പോയി നമ്മൾ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോഴും സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതായത് ഏകദേശം 1.5 മീറ്റർ അകലം നമ്മൾ പാലിക്കേണ്ടത്. അത് വീടുകളിൽ നമ്മൾ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോഴും അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഈ ഒരു പരിധിവരെ അടുത്ത സെക്കൻഡ് വേവ്, കൊറോണയുടെ ഒരു സെക്കൻഡ് വേവ് നമുക്ക് തടയാൻ സാധിക്കും.
ഡോക്ടർ, ഇനി ഒട്ടേറെ ആളുകൾക്ക് സംശയമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് മാസ്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പല രാജ്യങ്ങളും നിഷ്കർഷിക്കുന്നുണ്ട്. എങ്കിൽ ഓസ്ട്രേലിയയിൽ തിരിച്ച് ആണ് അവിടെ അങ്ങനെ ഒരു ആവശ്യമായിട്ട് ഇത് നിർദ്ദേശിച്ചിട്ടില്ല, അത് വേണ്ടെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം പൊതുസ്ഥലങ്ങളിൽ. അതിന്റെ ഒരു കാരണം എന്താണ് ഡോക്ടർ?
ഓസ്ട്രേലിയൻ സമൂഹത്തിൽ മാസ്കിന് ഒരു ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ പോസിറ്റീവ് സിഗ്നിഫിക്കൻസ്. മാസ്ക് ഇട്ട് നടക്കുന്ന ആൾക്കാരെ പല ആൾക്കാർ പ്രത്യേക കണ്ണുകളോട് ശ്രദ്ധിക്കുന്നത് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും ഓസ്ട്രേലിയയിൽ. അത് ഒരുപക്ഷെ ജപ്പാനിലോ സിംഗപ്പൂരിലോ ആണെങ്കിൽ സർവ്വസാധാരണമാണ് മാസ്ക് ഇട്ട് നടക്കുന്നത്. അതേസമയത്ത് ഓസ്ട്രേലിയയിൽ മാസ്ക് ഇട്ടാൽ തന്നെ അത് മറ്റുള്ള ആൾക്കാരെ വളരെയധികം അപ്രഹെൻസീവ് ആക്കുന്നു. മാസ്ക് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഹെൽത്ത് വെബ്സൈറ്റിൽ പ്രകാരം മാസ്ക് ഉപയോഗിക്കാൻ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്നില്ല. അതേസമയം പബ്ലിക് ഹെൽത്തോ അല്ലെങ്കിൽ ട്രീറ്റിംഗ് ഫിസിഷ്യനോ ഹോസ്പിറ്റലിൽ നിന്നോ മാസ്ക് ധരിച്ച് പുറത്ത് നടക്കാനുള്ള ഒരു ഡയറക്റ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസ്ക് ഇട്ട് നടക്കണം. അത് പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം സർജിക്കൽ മാസ്കുകളിൽ കൂടുതൽ പ്രത്യേകതയുള്ള മാസ്കുകളുടെ ആവശ്യം ഇല്ല. അത് സിംപ്റ്റമാറ്റിക് ആണെങ്കിൽ, അതായത് ചുമയോ തൊണ്ടവേദനയോ പനിയോ ഉള്ള ആൾക്കാരാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് നമ്മൾ ടെലിഫോൺ കോൾ വഴി ബന്ധപ്പെടുമ്പോൾ അവർ നമ്മൾക്ക് മാസ്ക് ഉപയോഗിക്കാനോ ഉപയോഗിക്കാതിരിക്കാനോ ഉള്ള നിർദ്ദേശങ്ങൾ തരും. പൊതുവെ സമൂഹത്തിൽ നടക്കുമ്പോൾ മാസ്ക് ഇട്ട് നടക്കേണ്ട ആവശ്യം പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണം കാണുന്നില്ല.
ഡോക്ടർ, ഇനിയിപ്പോൾ നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകുന്ന സാഹചര്യത്തിൽ പുറത്ത് ഉള്ള എക്യുപ്മെന്റ്സും ഉപകരണങ്ങളും ജിം എക്യുപ്മെന്റ്സും പുറത്ത് ഇപ്പോൾ പാർക്കുകളിലായാലും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, വീടിന് പുറത്തുള്ളതായാലും ഇക്കാര്യങ്ങളിൽ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്?
ഇപ്പോൾ പബ്ലിക് പ്ലേസുകളിൽ, പാർക്കുകളിൽ നമ്മൾ കുട്ടികളുമായിട്ട് നടക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രവണതയുള്ള ഈ എല്ലാ എക്യുപ്മെന്റ്സും അതാത് സമയത്ത് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കൽ അല്ല. പ്രത്യേകിച്ച് ഒരു 100-200 കുട്ടികളിലത് ഒരു സ്ലൈഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വിംഗ് ഉപയോഗിക്കുമ്പോൾ അത് ഓരോ പ്രാവശ്യം നമ്മളത് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സംഗതിയല്ല. ഇനി അഥവാ ക്ലീൻ ചെയ്താൽ തന്നെ 100% നമുക്ക് അസുഖം പകരില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. ഇപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിലെ പ്രീമിയർ പറഞ്ഞത് മാതിരി ഈ പാർക്കുകൾ, പബ്ലിക് പ്ലേസുകളിലെ എക്യുപ്മെന്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത് അഭികാമ്യമാണ് എന്ന് മാത്രമേ അവരും പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കഴിയുന്നതും നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം കുട്ടികളെ തീർച്ചയായിട്ടും പാർക്കിൽ കൊണ്ടുപോകണം, അവർക്ക് അവരെ കളിക്കാൻ അനുവദിക്കണം. അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇത്തരം സാധനങ്ങൾ കോൺടാക്ട് വരുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷേ അവരെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉടനെ തന്നെ കുളിപ്പിക്കുകയും കൈ കഴുകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കത് തടയാൻ സാധിക്കും. അതേസമയം കുട്ടികളോട് പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. കളിക്കുന്ന സമയത്ത് ഈ സ്വിംഗ്സിലോ അല്ലെങ്കിൽ മറ്റുള്ള ഈ ഉപകരണങ്ങളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കൈ കഴിയുന്നതും മുഖത്ത് തൊടാതെയോ അല്ലെങ്കിൽ മൂക്കിനുള്ളിലോ അല്ലെങ്കിൽ ചെവിയിലൊക്കെ തൊടാതെ, മുടിയൊക്കെ തൊടാതെ കഴിയുന്നതും നോക്കാൻ ഉള്ള ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾക്ക് കൊടുക്കുക.
ഡോക്ടർ, ഇനി മറ്റൊരു കാര്യത്തിലേക്ക്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുള്ള മറ്റൊരു കാര്യമാണ് ഷോപ്പിംഗ് സെന്ററുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമായി മാറുകയാണല്ലോ. ഇപ്പോൾ ഷോപ്പിംഗ് സെന്ററുകളുടെ ഒരു പ്രത്യേക കാര്യം കണക്കിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്?
ഷോപ്പിംഗ് സെന്ററിൽ നമ്മൾ പോകുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം സോഷ്യൽ ഡിസ്റ്റൻസ്. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഏതൊരു കടകൾക്ക് മുന്നിൽ അവര് 1.5 മീറ്റർ അകലത്തില് ടേപ്പ് ഒട്ടിച്ചിട്ടോ അല്ലെങ്കിൽ മാർക്കർ ഉപയോഗിച്ചിട്ടോ ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആൾക്കാരുടെ എണ്ണം നിയന്ത്രിച്ചിട്ടാണ് ഇന്ന് വിടുന്നത്. അത് കഴിയുന്നത് നമ്മളത് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേസമയത്ത് ഉള്ളിൽ അധികം ആൾക്കാരുമായിട്ട് ഇടപഴകാനോ സംസാരിക്കാനോ നിൽക്കാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കഴിയുന്നതും മേടിച്ച്, അതേസമയത്ത് ട്രോളിയോ അല്ലെങ്കിൽ ബാസ്ക്കറ്റോ നമ്മൾ എടുക്കുമ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇന്ന് ഒരു മാതിരിയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഈ ഡിസിൻഫെക്റ്റന്റ് വൈപ്സ് അവൈലബിൾ ആണ്. ആ വൈപ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രോളിയുടെ ഹാൻഡിൽസ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് നമുക്കും നമ്മളുടെ ഉപയോഗശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് ചെയ്തിട്ട് തിരിച്ച് ട്രോളി അവിടെ തിരിച്ച് ഏൽപ്പിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും ഇത് ഉപകാരപ്രദമാകും.
അപ്പോൾ ഇതിൽ അപ്പോൾ എസ്കലേറ്ററുകള്, ക്യൂ നിൽക്കേണ്ട സ്ഥലങ്ങൾ, അധികം ആൾക്കാർ ഉള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുകയാണോ വേണ്ടത്, എന്താണ് ചെയ്യാൻ കഴിയുക?
എസ്കലേറ്ററുകളിൽ ഇന്ന് ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് റൂൾ പ്രകാരം കഴിയുന്നതും അഗെയിൻ ഈ 1.5 മീറ്റർ അകലം പാലിക്കണം. ലിഫ്റ്റുകളിൽ കഴിയുന്നതും മൂന്നിലോ നാലിലോ കൂടുതൽ ആൾക്കാർ ലിഫ്റ്റിൽ സഞ്ചരിക്കാൻ പാടില്ല എന്നാണ് നിയമമുള്ളത്. ആ നിയമം നമ്മൾ കഴിയുന്നതും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലിഫ്റ്റിന്റെ ഉള്ളിൽ അധികം ആൾക്കാരുണ്ടെങ്കിൽ ചുമരനോട് തിരിഞ്ഞു നിൽക്കുക, ചുമര് ഫേസ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശ്വാസോച്ഛ്വാസം തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മുഖത്തേക്ക് വരുന്നില്ല, അത് ശ്രദ്ധിക്കുക. മൂന്നാമതൊരു കാര്യം എലിവേറ്റർ ബട്ടൺസ്, കഴിയുന്നതും നമ്മുടെ ചൂണ്ട വിരലോ അല്ലെങ്കിൽ മറ്റു വിരലുകൾ കൊണ്ടോ ഈ ബട്ടൺസ് തൊടാതിരിക്കുക. കൈമുട്ടോ അല്ലെങ്കിൽ ഇവൻ ഒരു ടിഷ്യൂ വേറെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ട് എലിവേറ്റർ ബട്ടൺ തൊടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വൈറസ് എലിവേറ്റർ ബട്ടൺസിലേക്ക് കൂടി പകരുന്നത് തടയാൻ സാധിക്കും. കൈമുട്ട് തന്നെയാണ് ഇത്തരത്തരം കാര്യങ്ങളിൽ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള, പ്രത്യേകിച്ച് നമുക്ക് വേറെ ടിഷ്യൂയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളുടെയോ ആവശ്യം വരുന്നില്ല. കൈമുട്ട് എല്ലാ ആൾക്കാർക്കും കൈമുട്ടുകൾ ഉണ്ടാവും. അതേസമയത്ത് കൈമുട്ടുകൾ കൊണ്ട് മൂക്കോ അല്ലെങ്കിൽ വായോ അല്ലെങ്കിൽ നെറ്റിയോ മുടിയോ ഒക്കെ തൊടാൻ വളരെ പാടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറ്റ് ഈസ് എ യൂസ്ഫുൾ ടെക്നിക്ക്. അത് നമ്മൾ ഒരു അടുത്തൊരു അഞ്ചാറ് മാസത്തേക്കെങ്കിലും കൈമുട്ട് കൊണ്ട് എലിവേറ്റർ ബട്ടൺസ് യൂസ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുകയും സ്വന്തം ചെയ്യുകയും ചെയ്യണം.
ഇനി വളരെയധികം ആശങ്കയുള്ള മറ്റൊരു വിഷയമാണ് പൊതുഗതാഗതം ഉപയോഗിക്കുന്ന കാര്യം. സാമൂഹിക അകലം പാലിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാകാൻ ഇത് സാധ്യതയുണ്ട്.
ഇവിടെ ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ജോലി തിരക്കുകൾ കൊണ്ട് പലപ്പോഴും ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ കഴിയുന്നതും സമയത്തിന് നേരത്തെ പുറപ്പെടുക, അതാണ് നമുക്ക് ആദ്യം ചെയ്യാവുന്ന സംഗതി. ഈ നമുക്കറിയാം പീക്ക് അവർ, അത്തരം പീക്ക് അവേഴ്സ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ട്രെയിനിന്റെ ഉള്ളിലും ബസ്സിന്റെ ഉള്ളിലും ഈ 1.5 മീറ്റർ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുവാൻ ശ്രദ്ധിക്കുക. അതേമാതിരി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ബാലൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ തീർച്ചയായിട്ടും ബസ്സിന്റെ ഉള്ളിൽ നമ്മൾ അതിനോട് അത് കൈ ഉപയോഗിച്ച് നമ്മൾ പിടിക്കാൻ ശ്രദ്ധിക്കും. ഇത്തരം സാഹചര്യങ്ങൾക്ക് ശേഷം ആൽക്കഹോളുള്ള ഹാൻഡ് സാനിറ്റൈസർ കൊണ്ട് കൈ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് കൈ വാഷ് ചെയ്യുക. ഇത് രണ്ടും നമ്മൾ പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടി ഒരു കാര്യം കൂടി ചൂണ്ടിപ്പറയട്ടെ, ഈ കാറുകളിൽ നമ്മൾ പെട്രോൾ നിറയ്ക്കുമ്പോൾ പെട്രോൾ പമ്പിൽ പെട്രോൾ പമ്പ് ഹാൻഡിൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ദിവസത്തിനുള്ളിൽ 10,000 ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു എക്വിപ്മെന്റ് ആണ്. അപ്പൊ കഴിയുന്നതും അതിനു മുമ്പും അതിനു ശേഷവും നമ്മൾ ആൽക്കഹോൾ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് മാത്രം പെട്രോൾ നിറയ്ക്കുക, അതല്ലെങ്കിൽ ഇത് ചെയ്തതിനു ശേഷം സോപ്പും വാട്ടറും ഉപയോഗിച്ചിട്ട് പെട്രോൾ നിറച്ചതിനു ശേഷം സോപ്പും വാട്ടറും ഉപയോഗിച്ചിട്ട് കൈ കഴുകുക. അപ്പൊ ഊബറിലും ടാക്സികളിലും നമ്മൾ കഴിയുന്നതും അടച്ച് ഇട്ടിട്ടുള്ള സർക്കുലേഷൻ ഉള്ള ഒരു ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ നോക്കുക. അത് ലിഫ്റ്റിലായാലും അധിക നേരം ലിഫ്റ്റിൽ യൂസ് ചെയ്യാതിരിക്കുക. ഊബർ ടാക്സികളിലാണെങ്കിൽ കഴിയുന്നതും എയർ റീസർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഓഫ് ആക്കിയിടുകയും അതേസമയത്ത് പുറമേ നിന്നുള്ള വായു നന്നായിട്ട് വാഹനത്തിനുള്ളിൽ വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ എഫക്റ്റ്, ഈ ഇൻഫെക്റ്റിവിറ്റിയുടെ എഫക്റ്റ് നല്ലോണം കുറയ്ക്കാൻ സാധിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന ഏതൊരു വ്യക്തിക്കും ഒരു പക്ഷേ കൊറോണ വൈറസിന്റെ ഇൻഫെക്ഷൻ സിംറ്റമാറ്റിക്കോ അസിംറ്റമാറ്റിക്കോ ആയിട്ട് ഉണ്ടാവാം എന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഗവൺമെന്റ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കൂടുതൽ ഇളവുകൾ, പ്രത്യേകിച്ച് ആൾക്കാരെ കാണുവാനും ഇടപഴകാനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. നമ്മൾ സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ അനിമലായിട്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇടപഴകാതെ സാധിക്കില്ല. കഴിയുന്ന അത്രയും സോഷ്യൽ ഇന്ററാക്ഷൻ കുറയ്ക്കുന്നതാണ് അറ്റ്ലീസ്റ്റ് ഒരു അടുത്ത 4-5 മാസക്കാലത്തേക്ക് ഏറ്റവും നല്ലത്.
ഓക്കെ, ഇനി ഡോക്ടർ, ഇനി മറ്റൊരു കാര്യമുള്ളത്, ഏറ്റവും ഗുരുതരമായി കൊറോണ വൈറസ് ബാധിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള വിഭാഗമാണ് പ്രായം കൂടിയവർ, പ്രമേഹ രോഗമുള്ളവർ, മറ്റു വൾണറബിൾ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥയുള്ളവർ. ഇവരുടെ എല്ലാം സുരക്ഷയ്ക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഇളവുകൾ നടപ്പിലാക്കുമ്പോൾ പൊതുജനത്തിന് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാവുന്നത്?
വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് വയസ്സായിട്ടുള്ള, പ്രായമായിട്ടുള്ള ആൾക്കാർ 1, 2 പ്രമേഹ രോഗികൾ, 3 ഈ ശ്വാസകോശ സംബന്ധം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാർ, 4 വളരെയധികം തടി ഈ ഒബീസിറ്റി ഉള്ള ആൾക്കാർ, പിന്നെ ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന സാഹചര്യമുള്ള ആൾക്കാർ, ഇത്തരം ആൾക്കാരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ആൾക്കാർ ഈ ഇളവുകൾ ഉണ്ടെങ്കിലും കഴിയുന്നതും സാമൂഹ്യ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ പരിമിതപ്പെടുത്തുക, അത്യാവശ്യമുള്ളപ്പോൾ മാത്രം യാത്ര ചെയ്യുക, ചെയ്യുമ്പോൾ തന്നെ പീക്ക് അവേഴ്സ് ഒഴിവാക്കിക്കൊണ്ട് വളരെ ദിവസത്തിന് വളരെ നേരത്തെയോ അല്ലെങ്കിൽ വൈകിട്ട് വളരെ ലേറ്റ് ആയിട്ടോ യാത്ര ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. രണ്ടാമത്, ഈ പറഞ്ഞ ഈ ജനറൽ ഹാൻഡ് വാഷിംഗ് റുട്ടീൻ കുറച്ചും കൂടി നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. സ്വന്തം വീട്ടിൽ വയസ്സായിട്ടുള്ളതോ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാരുണ്ടെങ്കിൽ കഴിയുന്നതും അവരായിട്ടുള്ള ഈ നേരിട്ടുള്ള ഹാൻഡ് ഷേക്സും ഇടപഴകലും നമുക്ക് കുറയ്ക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രായമുള്ള അച്ഛനമ്മമാർ വീട്ടിലുണ്ടെങ്കിൽ കഴിയുന്നതും നമുക്ക് അവർക്ക് ചെറുതായിട്ടുള്ള ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് മെഷർ നമുക്ക് വീട്ടിലും ഒരുക്കാവുന്നതാണ്. അത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവരോട് ഒരു നമ്മുടെ സ്നേഹമാണ് അവരോട് കാണിക്കുന്നത്, അല്ലാതെ അവജ്ഞയല്ല. അത് നമ്മൾ ഓരോരുത്തരും വീടുകളിലും മനസ്സിലിരുത്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഈ രോഗത്തിന് പ്രതിരോധിക്കാൻ സാധിക്കും. ഈ വൾണറബിൾ എന്ന് പറയുന്ന ഈ സോഷ്യൽ ഗ്രൂപ്പാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ അസുഖമുള്ള ആൾക്കാർ. ഇത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും നിലനിൽപ്പിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിൽ വയസ്സായിട്ടുള്ള ആൾക്കാർ പലരും നഴ്സിംഗ് ഹോമുകളിലും ഈ റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസിലുമാണ് താമസിക്കുന്നത്. അത്തരം സ്ഥലങ്ങളിലേക്ക് ഇപ്പോഴും നേരിട്ട് നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് അവരെ ചെന്ന് കാണാനുള്ള സാഹചര്യങ്ങൾ വളരെ പരിമിതപ്പെടുത്തിയിട്ടാണ് ഉള്ളത്. ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് വെർച്വലായിട്ടുള്ള ഇന്റർനെറ്റ് വഴിയുള്ള മാർഗങ്ങൾ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു ഐപാഡോ അല്ലെങ്കിൽ ഐഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഡിവൈസോ ഉണ്ടെങ്കിൽ നമുക്ക് അവരായിട്ട് ഫേസ് ടൈമോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ച് അവരായിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഉള്ള സാഹചര്യങ്ങളുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തും. വീട്ടിലാണ് പ്രത്യേകിച്ച് വയസ്സായിട്ടുള്ള പേരൻസ് ഉള്ളതെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ ആപ്സും ടെക്നോളജിയും ഉപയോഗിച്ചിട്ട് ബന്ധപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്, അറ്റ്ലീസ്റ്റ് ഒരു അടുത്ത ഒരു 4-5 മാസത്തേക്കെങ്കിലും. പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം ഇളവ് വരുത്തിയാലും ഒരുപക്ഷെ നമ്മൾ അടുത്ത കോവിഡ് ക്രൈസിസ് കാണാൻ സാധ്യതയുള്ള ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ആ സമയത്ത് ഗവൺമെന്റിന് പെട്ടെന്ന് വീണ്ടും റെസ്ട്രിക്ഷൻസ് വരുത്താവുന്നതേ ഉള്ളൂ. അത് പല രാജ്യങ്ങളിലും അത് ഓൾറെഡി വന്ന്, സൗത്ത് കൊറിയയിലും സിംഗപ്പൂരിലും നമുക്കറിയാം രണ്ടാമത് ലോക്ക്ഡൌണിലേക്ക് പോകേണ്ട സ്ഥിതി അവർക്ക് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത് നമുക്കും വരാൻ വന്നിരിക്കാം.
ഇനി കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകാൻ തുടങ്ങിയിരിക്കുന്നു. കുട്ടികൾ വളരെയധികം സമയം സ്കൂളിന് ശേഷം സഹപാഠികളുമായി സുഹൃത്തുക്കളുമായി മറ്റു കുട്ടികൾക്കൊപ്പം സമയം ചിലവിടാൻ സാധ്യതയുണ്ട് ചിലരെങ്കിലും. ഈ അവസരത്തിൽ ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രത്യേകിച്ചുള്ള കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ കരുതലുകൾ എടുക്കേണ്ടതുണ്ടോ?
തീർച്ചയായിട്ടും. അപ്പൊ പൊതുസമൂഹത്തിന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ കുട്ടികളും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്, അപ്പൊ അവർക്കും അത് ബാധകമാണ്. അപ്പൊ കഴിയുന്നതും സ്കൂളിന് ശേഷം, സ്കൂളുകളിലൊക്കെ ഇപ്പോ വളരെ സ്ട്രിക്ട് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരം റെസ്ട്രിക്ഷൻസ് ആഫ്റ്റർ സ്കൂൾ ബിഹേവിയറിലും നമ്മൾ കാണിക്കണം എന്ന് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അത് അവർ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കടമ ഓരോ രക്ഷിതാക്കൾക്കുമുണ്ട്. അവര് സ്കൂളിന് ശേഷം കഴിഞ്ഞതും 3-4 ആൾക്കാരിലും കൂടുതലുള്ള ഗ്രൂപ്സിലായിട്ട് നടക്കാതെ അതേസമയത്ത് ആവശ്യത്തിനുള്ള യാത്രകൾ മാത്രം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സമയം വീട്ടിൽ ചെലവഴിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. അത് രക്ഷിതാക്കളായിട്ട് അത് നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും ഈ അസുഖം നമ്മുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ കയറി വരാം. വീട്ടിൽ നിന്ന് പലർക്കും പിന്നെ അത് ഒരു സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോവിഡിന് അങ്ങനെ നിയന്ത്രണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ സാഹചര്യത്തിനെയും നമ്മുടെ കുട്ടികളെയാണ്.
ഡോക്ടർ കൃഷ്ണകുമാർ കൽപുരത്ത് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി, നമസ്കാരം.